നമസ്കാരം. മീഡിയം വേവ് 340 മീറ്ററിൽ 882 കിലോഹെർട്സിൽ വിശ്വവാണിയുടെ മലയാള പരിപാടികൾ ആരംഭിക്കുകയായി.
പ്രകാശമേകും ജ്ഞാനമായി പ്രദോഷം വരയും കൂട്ടിനായി പ്രമോദമേകും സന്ദേശം പ്രാണനിൽ ജീവസന്ദേശം.
അനിഷ്ട സംഭവങ്ങളും ആശങ്കകളും വർദ്ധിച്ചു വരുന്ന മനുഷ്യ ജീവിതത്തിൽ പ്രത്യാശയും സുരക്ഷിതത്വവും പകർന്നു തരുന്നത് ഒന്നു മാത്രം, ദൈവവചനം. തിരുവചനത്തിലെ ചിന്തകൾ താങ്കളുടെ ജീവിതത്തിൽ പുതുജീവൻ പകരും, വേദനിക്കുന്ന മനസ്സുകളിൽ സാന്ത്വനം നൽകും, ഏകാഗികൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അരുളും. ദൈവവചനം ക്രമമായി പഠിക്കുവാൻ ശ്രവിക്കൂ. ജീവസന്ദേശം.
പുറപ്പാട് ദിവസം 32 അധ്യായം നിങ്ങൾ എടുത്തുവെങ്കിൽ അതിന്റെ ഒന്നാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ട്. എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക. ഞങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്തു ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. മോശ തീർന്നുപോയി, അതായത് അവൻ കൊല്ലപ്പെട്ട് കാണുമെന്നാണ് ജനം ചിന്തിച്ചത്. മോശയില്ലാത്തതിനാൽ തങ്ങളെ മരുഭൂമി യാത്രയിൽ നയിക്കുവാൻ ദൈവങ്ങളെ ഉണ്ടാക്കുവാനാണ് അവരുടെ താൽപര്യം. അങ്ങനെ അവർ വിഗ്രഹാരാധനയിലേക്ക് വഴുതി വീഴുകയാണ് ചെയ്യുന്നത്. മഹാപുരോഹിതനായ അഹരോൻ അവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുമെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. എന്നാൽ അഹരോൻ അത് ചെയ്തില്ല. അഹരോനും വിഗ്രഹാരാധന പ്രിയരായ ജനത്തോടൊപ്പം നീങ്ങുന്നതായിട്ടാണ് നാം കാണുന്നത്. പൊതുജനത്തിന്റെ അഭിപ്രായത്തിനനുസരിച്ച് നീങ്ങാമെങ്കിൽ സംഗതി കുഴപ്പമില്ലാത്തതായി തീർന്നോളും എന്നാണ് അനേകരും കരുതാറുള്ളതല്ലേ. പൊതുജനത്തിന്റെ അഭിപ്രായം, കൂടുതൽ ജനം എന്തു പറയുന്നു അതിനോട് ചേർന്ന് മുൻപോട്ട് പോകുക. രണ്ടാമാകെ നോക്കിക്കാട്ടെ. അഹരോൻ അവരോട്, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണുക്ക് പറിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. അക്കാലത്ത് കാതിലെ കുണുക്കുകൾ വിഗ്രഹാരാധനയുടെ ചിഹ്നമായിരുന്നു. അവർ മിസ്രയീമിലെ ദേവന്മാരെ ആരാധിക്കുന്നു എന്നതിന്റെ ചിഹ്നമായിരുന്നു അത്. ഈ കുണുക്കുകൾ അഹരോന്റെ അടുത്ത് കൊണ്ടുവരുവാൻ അവരോട് പറയുന്നു. മൂന്നും നാലും വാക്യങ്ങളിൽ ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹരോന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അപ്പോൾ അവർ, ഇസ്രായേലേ, ഇത് നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു. ഇത്ര വേഗം ഈ ജനം വിഗ്രഹാരാധനയിലേക്ക് വഴുതിപ്പോകുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുമോ? എത്രയെത്ര അത്ഭുതങ്ങൾ അവർ കണ്ടതാണ്! ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ അവർ ഇതുവരെ നയിക്കപ്പെട്ടതാണ്. ദൈവത്തിന്റെ കരം വ്യക്തമായി അറിഞ്ഞതാണ്. മന്ന, കാടപ്പക്ഷി, ചെങ്കടൽ, മാറ, മിസ്രയീമിലെ അത്ഭുതങ്ങൾ. ഇന്ന് നാമും ഇതേ വിധത്തിൽ പലപ്പോഴും പോകാറില്ലേ? അതെ, ഇന്നത്തെ സഭകൾ വിശ്വാസത്യാഗത്തിലേക്ക് വഴുതിപ്പോകുന്നതായി നാം കാണുന്നുണ്ടല്ലോ. ഇന്ന് ക്രിസ്തീയ സഭകളിലും ഭവനങ്ങളിലുമുള്ള വിഗ്രഹത്തിന് അതിരില്ല. വിഗ്രഹാരാധന പല ഉപാധികൾ പറഞ്ഞാണല്ലോ നടക്കുന്നത്. ആറാം വാക്യത്തിൽ നാം കാണുന്നത്, പിറ്റന്നാൾ അവർ അധികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ചു സമാധാനയാഗങ്ങളും അർപ്പിച്ചു. ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. പൂർണമായ അധാർമികത്വമാണ് ഇവിടെ നടക്കുന്നത്. തങ്ങൾ ദൈവത്തിന്റെ എല്ലാ കൽപ്പനകളും പ്രമാണിക്കും എന്ന് ചില ദിവസങ്ങൾക്ക് മുൻപ് അവർ ഒറ്റസ്വരത്തിൽ പറഞ്ഞതിന് ശേഷം ഇതാ പെട്ടെന്ന് അവർ ദൈവത്തിങ്കിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു. കൽപ്പനകളിൽ ഒന്നുപോലും അവർ പ്രമാണിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഈ സമയമെല്ലാം മോശ പർവ്വതത്തിന്റെ മുകളിൽ കൽപ്പനകളും നിർദ്ദേശങ്ങളും സമാഗമന കൂടാരത്തിന്റെ മാതൃകയും സ്വീകരിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആ അവസരത്തിൽ തന്നെ ഇവിടെ ഇതാ അനുസരണക്കേട്, കൽപ്പന ലംഘനം. മനുഷ്യന് അത്രമാത്രമേ കഴിയൂ എന്നോർക്കണം. ഞങ്ങളെല്ലാം ചെയ്തോളാം എന്ന് പറയും. എന്നാൽ അവനെ കൊണ്ടൊന്നും ചെയ്യുവാൻ സാധിക്കില്ല. ഏഴും എട്ടും വാക്യങ്ങളിൽ ഇസ്രായേലിന്റെ വിശ്വാസത്യാഗം ദൈവം ചോദ്യം ചെയ്യുന്നത് നാം കാണുന്നു. അപ്പോൾ യഹോവ മോശയോട്, നീ ഇറങ്ങിച്ചെല്ലുക, നീ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നമസ്കരിച്ച് അതിന് യാഗം കഴിച്ചു. ഇസ്രായേലെ, ഇത് നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറയുന്നു എന്നരുളി ചെയ്തു. അതേ സുഹൃത്തെ, ഇസ്രായേൽ ജനം മറ്റ് ജാതികളെക്കാൾ ശ്രേഷ്ഠതയുള്ളവരോ നല്ലവരോ ആകൊണ്ടല്ല ദൈവം അവരെ വീണ്ടെടുത്തത്. അവർക്ക് യാതൊരു ശ്രേഷ്ഠ ഗുണവും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകുന്നു എന്ന് എനിക്കറിയാമായിരുന്നു എന്നാണ് ദൈവം അവരെക്കുറിച്ച് പറഞ്ഞത്. ദൈവം അവരെ ശിക്ഷിക്കുന്നു. 9-10 വാക്യങ്ങളിൽ ഞാൻ ഈ ജനത്തെ നോക്കി അത് ദുശാഠ്യമുള്ള ജനമാകുന്നു എന്ന് കണ്ടു. അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ചു. ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക. നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കുമെന്ന് യഹോവ മോശയോട് അരുളി ചെയ്തു. മോശയ്ക്ക് വലിയൊരു പരീക്ഷണ ഘട്ടമായിരുന്നു അത്. മോശെ, ഞാൻ അബ്രഹാമിനെ ഉപയോഗിച്ചതുപോലെ നിന്നെയും ഉപയോഗിക്കും. ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും. അബ്രഹാമിനോട് ഞാൻ ചെയ്ത നിയമം നിറവേറ്റുവാൻ ഞാൻ ഇന്ന് മതിയായവനാണ്. അത് നിന്നിലൂടെ ഞാൻ ചെയ്യുവാൻ പോകുകയാണ് എന്ന് ദൈവം മോശയോട് പറഞ്ഞു. ആ വലിയ ഉടമ്പടിയുടെ ആഴം മോശയ്ക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതെ, കർത്താവായ യേശു ക്രിസ്തു വന്നു പിറക്കുവാൻ ഉള്ള വംശത്തെ മോശയിലൂടെ ദൈവം ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ് ഈ ഉടമ്പടി അവനോട് പറയുന്നതുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. മോശ ചെയ്തത് എന്താണെന്ന് ശ്രദ്ധിക്കുക. തിരുവചനത്തിൽ കാണുന്നതിലേക്കും ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയുടെ ഉദാഹരണമാണ്, മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഉദാഹരണമാണ് മോശയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 11 വാക്യം, എന്നാൽ മോശ തന്റെ ദൈവമായ യഹോവയോട് അപേക്ഷിച്ചു പറഞ്ഞത്, യഹോവേ, നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നത് എന്ത്? ഓ, ദൈവത്തെ ചോദ്യം ചെയ്യുന്നില്ലേ? ഓർത്തു നോക്കൂ, ദൈവം മോശയോട് പറയുന്നത്, നീ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നത് നീ കാണുന്നുണ്ടോ? ഇതാണ് ദൈവം മോശയോട് ചോദിക്കുന്നത്. മോശ ദൈവത്തോട് പ്രത്യുത്തരം പറയുന്നു. മോശ പറഞ്ഞത് എന്താണെന്ന് ശ്രദ്ധിക്കുക. വളരെ ശ്രദ്ധേയമായ പ്രാർത്ഥനയല്ലേ? ദൈവമേ, നിനക്ക് തെറ്റുപറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മിസ്രയീമിൽ നിന്ന് ആരെയെങ്കിലും കൊണ്ടുവന്നതായി ഞാൻ ഓർക്കുന്നില്ല. അവർ എന്റെ ജനവുമല്ല, അവർ നിന്റെ ജനമാണ്. നീയാണ് അവരെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നത്. അത് നീ നിന്റെ ബലമുള്ള കൈകൊണ്ടാണ് പ്രവർത്തിച്ചത്. അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുവാൻ എനിക്ക് കഴിയുമായിരുന്നില്ല ദൈവമേ. നീ ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് ഒരുപക്ഷെ തെറ്റായിരിക്കാമല്ലേ. എന്നാൽ വാസ്തവത്തിൽ ദൈവത്തോട്, അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവായ, സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ, വിശുദ്ധനായ ദൈവത്തോട് കൃമിയായൊരു മനുഷ്യൻ പറയുന്നത് ശ്രദ്ധിക്കൂ. ഈ വിധത്തിൽ ദൈവത്തോട് സംസാരിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കഴിയുമോ? എന്നാൽ മോശ അപ്രകാരമാണ് ചെയ്തത്. അവൻ ദൈവത്തോട് അത്ര അടുത്തിരുന്ന മനുഷ്യനാണ്. 12 വാക്യത്തിൽ, മലകളിൽ വെച്ച് കൊന്നുകളവാനും ഭൂതലത്തിൽ നിന്ന് നശിപ്പിപ്പാനും അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയി എന്ന് മിസ്രയീമ്യരെ കൊണ്ട് പറയിക്കുന്നത് എന്തിന്? നിന്റെ ഉഗ്രകോപം വിട്ടുതിരിഞ്ഞ് നിന്റെ ജനത്തിന് വരുവാനുള്ള ഈ അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കണമേ. യഹോവേ, നീ ജനത്തെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നു. എന്നാൽ നീ അവരെ വാഗ്ദത്ത ദേശത്ത് കൊണ്ടുവന്നാക്കുകയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ മിസ്രയീമിൽ നിന്ന് ദൈവം അവരെ പുറപ്പെടുവിക്കുവാൻ പ്രാപ്തനായിരുന്നു. എന്നാൽ ദേശത്ത് കൊണ്ടുവന്നാക്കുവാൻ അവന് കഴിവില്ല എന്ന് മിസ്രയീമ്യർ പറയുവാൻ ഇടയാകും. യഹോവേ, അവർ നിന്റെ ജനമാണ്. അവരെ ദേശത്ത് കൊണ്ടുവന്നാക്കാമെന്ന് നീ അവരോട് വാഗ്ദാനവും ചെയ്തിട്ടുണ്ട്. മോശ ഇത് ദൈവത്തോട് പറയുന്നു. ഇസ്രായേൽ മക്കൾക്ക് നേരെയുള്ള ദൈവകോപം ഉപേക്ഷിക്കുന്നതിന് മൂന്നാമതൊരു കാരണം കൂടി മോശ ദൈവത്തിന് നൽകുന്നു. 13 വാക്യം, നിന്റെ ദാസന്മാരായ അബ്രഹാമിനെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ. ഞാൻ നിങ്ങളുടെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിപ്പിക്കുകയും ഞാൻ അരുളി ചെയ്ത ഈ ദേശമൊക്കെയും നിങ്ങളുടെ സന്തതിക്ക് കൊടുക്കുകയും അവർ അതിനെ എന്നേക്കും അവകാശമായി പ്രഖ്യാപിക്കുകയും ചെയ്യുമെന്ന് നീ നിന്നെക്കൊണ്ട് തന്നെ അവരോട് സത്യം ചെയ്തുവല്ലോ. യഹോവേ, നീ അബ്രഹാമിനെയും ഇസഹാക്കിനെയും ഇസ്രായേലിനെയും ഓർക്കണമേ. നീ അവരോട് ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അവരുടെ സന്തതിയെ വർദ്ധിപ്പിക്കാമെന്നും ദേശം അവർക്ക് കൊടുക്കാമെന്നും നീ അവരോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. മോശ ദൈവത്തെ ഓർപ്പിക്കുകയാണ്. 14 വാക്യത്തിൽ, അപ്പോൾ യഹോവ തന്റെ ജനത്തിന് വരുത്തുമെന്ന് കൽപ്പിച്ച അനർത്ഥത്തെക്കുറിച്ച് അനുദപിച്ചു. നിങ്ങൾക്കിത് ചിന്തിക്കാൻ സാധിക്കുമോ? മോശ അപ്രകാരം പ്രാർത്ഥിച്ചപ്പോൾ ദൈവകരം ചലിക്കുവാനിടയായി. പ്രാർത്ഥിക്കുമ്പോൾ നാം കൂടുതൽ പരമാർത്ഥതയുള്ളവരായിരുന്നെങ്കിൽ നമുക്ക് കൂടുതൽ ഉത്തരം കാണുവാൻ കഴിയുമായിരുന്നു. അതായത്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് കൂടുതൽ ദൃശ്യമായ ഉത്തരം കാണുവാൻ കഴിഞ്ഞേനെ. എല്ലായ്പ്പോഴും പ്രാർത്ഥനയ്ക്ക് മറുപടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ എപ്പോഴും ദൈവം നമുക്ക് പ്രതികൂലമായ മറുപടിയാണ് നൽകുന്നത്. നാം അവനോട് പരമാർത്ഥമായിട്ടല്ല പ്രാർത്ഥിക്കുന്നത് എന്നതാണ് അതിനുള്ള കാരണം. ന്യായവിധിയെക്കുറിച്ചാണ് തുടർന്ന് നാം കാണുന്നത്. 15 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ആദ്യം ശ്രദ്ധിച്ചാട്ട്. പുറപ്പാട് പുസ്തകം 32 അധ്യായം. മോശ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്നിറങ്ങി. സാക്ഷ്യത്തിന്റെ പലക രണ്ടും അവന്റെ കയ്യിലുണ്ടായിരുന്നു. പലക ഇപ്പുറവും അപ്പുറവുമായി ഇരുവശത്തും എഴുതിയതായിരുന്നു. പലക ദൈവത്തിന്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിന്റെ എഴുത്തുമായിരുന്നു. ജനം ആർത്തു വിളിക്കുന്ന ഘോഷം യോശുവ കേട്ടപ്പോൾ അവൻ മോശയോട്, പാളയത്തിൽ യുദ്ധഘോഷമുണ്ട് എന്ന് പറഞ്ഞു. അതിനവൻ, ജയിച്ചാർക്കുന്നവരുടെ ഘോഷമല്ല, തോറ്റ് നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല, പ്രതിഗാനം ചെയ്യുന്നവരുടെ ഘോഷം അത്രേ ഞാൻ കേൾക്കുന്നത് എന്ന് പറഞ്ഞു. 19 വാക്യങ്ങൾ, അവൻ പാളയത്തിന് സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടു. അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു. അവൻ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞു, പർവ്വതത്തിന്റെ അടിവാരത്ത് വെച്ച് പൊട്ടിച്ചു കളഞ്ഞു. അവർ ഉണ്ടാക്കിയിരുന്ന കാളക്കുട്ടി അവൻ എടുത്ത് തീയിലിട്ട് ചുട്ട് അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു. മോശ അഹരോനോട്, ഈ ജനത്തിന്മേൽ ഇത്ര വലിയ പാപം വരുത്തുവാൻ അവർ നിന്നോട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. അഹരോൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വളരെ രസകരമായ പ്രസ്താവനയാണ് അഹരോൻ ചെയ്തത്. 22-23 വാക്യങ്ങളിൽ, അതിന് അഹരോൻ പറഞ്ഞത്, യജമാനന്റെ കോപം ജ്വലിക്കരുതേ, ഈ ജനം ദോഷത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നതെന്ന് നീ അറിയുന്നുവല്ലോ. ഞങ്ങൾക്ക് മുമ്പായി നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്തു ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് അവർ എന്നോട് പറഞ്ഞു. വേറെ വിധത്തിൽ പറഞ്ഞാൽ, സംഭവിച്ചതിന്റെ കുറ്റം മോശയുടെ മേൽ ചുമത്തുകയാണ് അവൻ ചെയ്യുന്നത്. മോശ തങ്ങളെ നിരാശ്രയരാക്കി തീർത്തു എന്നാണ് ഇസ്രായേൽ മക്കൾ ചിന്തിച്ചത്. അതിനാൽ അവർ കാളക്കുട്ടിയെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അഹരോൻ തുടർന്ന് പറയുന്നത്, 24 വാക്യം, ഞാൻ അവരോട്, പൊന്നുള്ളവർ അത് പറിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞു. അവർ അത് എന്റെ പക്കൽ തന്നു. ഞാനത് തീയിലിട്ടു. ഈ കാളക്കുട്ടി പുറത്തു വന്നു. ആത്മീയ ആചാര്യന്മാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർ ആരാധനയ്ക്കെന്ന് പറഞ്ഞ് കാണിച്ചു തന്നിട്ടുള്ള രൂപങ്ങളെയും വസ്തുക്കളെയും പാവം മനുഷ്യർ അന്ധമായി ആരാധിക്കുകയാണ്. അഹരോൻ പറയുന്നതിന്റെ അപ്പുറം വല്ലതുമുണ്ടോ? ഇന്ന് പല അഹരോന്മാരുമാകുന്നു മനുഷ്യനെ തെറ്റിക്കുന്നത്. എവിടെ നിന്നെങ്കിലും ഒരു തുണിക്കഷ്ണം കൊണ്ടുവച്ചിട്ട് അത് ഇന്ന വിശുദ്ധന്റെ അല്ലെങ്കിൽ വിശുദ്ധയുടെ തിരുശേഷിപ്പാണെന്ന് പറഞ്ഞ് മനുഷ്യനെ കൊണ്ട് ആരാധിപ്പിക്കുക, രൂപങ്ങൾ വെച്ചിട്ട് ആരാധിപ്പിക്കുക, യേശു മരിച്ച ക്രൂശിന്റെ ഒരു ഭാഗമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൂക്ഷിച്ചിരിക്കുന്ന തടിക്കഷണങ്ങളെല്ലാം കൂടി നോക്കാമെങ്കിൽ അന്നത്തേതുപോലെ ആയിരക്കണക്കിന് ക്രൂശ് പണിയാം. അല്ല, അതേ ക്രൂശിന്റെ ഭാഗമാണെങ്കിലും അതിനെന്താ വിശേഷം? ക്രിസ്തു ആകുന്നു നമുക്ക് പ്രധാനപ്പെട്ടത്. അവൻ ഇന്ന് പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥത അടയ്ക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പൊന്നു സഹോദര സഹോദരി, ദൈവവചനത്തിൽ നിന്നും നിങ്ങളെ ആരും വലിച്ചിഴച്ചുകൊണ്ട് പോകരുതേ. നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ ഭയങ്കര പാപം ഈ വിഗ്രഹാരാധനയാകുന്നു. 28 വാക്യത്തിൽ നാം കാണുന്നത്, ലേവിയർ മോശ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേർ വീണു, കുറ്റക്കാരായവരെ കൊന്നുകളഞ്ഞു. ഈ വിഗ്രഹാരാധനയിലേക്ക് നയിച്ച മനുഷ്യരെ ജീവിക്കുവാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഇസ്രായേൽ ജാതിക്ക് ഒരിക്കലും വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഇവിടെ മോശയുടെ അപേക്ഷ ശ്രദ്ധിച്ചേ. പിറ്റേന്നാൾ മോശ, നിങ്ങൾ ഒരു മഹാപാപം ചെയ്തിരിക്കുന്നു, ഇപ്പോൾ ഞാൻ യഹോവയുടെ അടുക്കൽ കയറി ചെല്ലും, പക്ഷേ നിങ്ങളുടെ പാപത്തിനു വേണ്ടി പ്രായച്ചിത്തം വരുത്തുവാൻ എനിക്കിടയാകുമെന്ന് പറഞ്ഞു. പ്രായച്ചിത്തം പാപത്തെ മറയ്ക്കുന്നതായിരുന്നു. യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് ക്രൂശിൽ മരിക്കുന്നതിന് മുൻപ് അപ്രകാരമായിരുന്നു പാപത്തെ കൈകാര്യം ചെയ്തിരുന്നത്. ക്രൂശിന് ശേഷം പാപം നീക്കപ്പെട്ടിരിക്കുകയാണ്. ഇനിയും ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത നാട്ടിൽ കൊണ്ടുവന്നാക്കേണ്ടതിനുള്ള 4 കാരണം മോശം നൽകുന്നതായി കാണാം. 31 വാക്യത്തിൽ അങ്ങനെ മോശ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് പറഞ്ഞത് എന്തെന്നാൽ, അയ്യോ, ഈ ജനം മഹാപാതകം ചെയ്തു, പൊന്നുകൊണ്ട് തങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ എന്താണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്? കുറ്റസമ്മതമാണ്. നിനക്ക് ദൈവത്തോടുകൂടെ യോജിച്ചു പോകണമെങ്കിൽ നീ പാപത്തിന്റെ കാര്യത്തിൽ തെറ്റുകാരനെന്ന് അവനോട് സമ്മതിക്കേണ്ടതാണ്. സുഹൃത്തെ, പാപം പാപമാണ്, അത് സമ്മതിച്ചേ മതിയാകൂ. താങ്കൾ ആരായിരുന്നാൽ തന്നെയും താങ്കൾ പാപിയാണെന്ന് സമ്മതിക്കേണ്ടതാണ്. ഇവിടെ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേൽ മക്കളെയാണ് നാം കാണുന്നത്. ഞങ്ങൾ പാപം ചെയ്തിരിക്കുന്നു എന്നാണ് മോശ പറഞ്ഞത്. ഇസ്രായേൽ ജാതി വലിയ പാപം ചെയ്തു. അവർ സ്വർണം കൊണ്ട് ദേവന്മാരെ ഉണ്ടാക്കിയിരുന്നു. മോശ ദൈവം മുൻപാകെ പാപം ഏറ്റുപറഞ്ഞു. അതേ സുഹൃത്തെ, നാമും നമ്മുടെ പാപം ദൈവം മുൻപാകെ സമ്മതിക്കുമ്പോൾ നാം അവ ഏറ്റുപറയേണ്ടതാണ്. ദൈവത്തോട് കാര്യം തുറന്നു പറയുക, തുറന്നു പറഞ്ഞ് പാപക്ഷമ പ്രാപിക്കുക. 32 വാക്യത്തിൽ നാം കാണുന്നു, എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണമേ. ഞാൻ ജനത്തോടൊപ്പം പങ്കുചേരുകയും അവരോട് എന്നെ തന്നെ ഏകീഭവിപ്പിക്കുകയും ചെയ്യുന്നു. അവരെ മായ്ച്ചു കളയുവാൻ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്നെയും കൂടെ മായ്ച്ചു കളയുക എന്നാണ് മോശ ദൈവത്തോട് പറഞ്ഞത്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരോട് താൻ ചെയ്ത നിയമം മോശയിൽ കൂടി ഒരു ജാതിയെ ഉളവാക്കുന്നതിൽ കൂടി നിറവേറ്റുവാൻ കഴിയുമെന്ന് ദൈവം മോശയോട് പറഞ്ഞിരുന്നു എന്ന കാര്യം ഓർക്കുക. എന്നാൽ മോശ പറഞ്ഞത് അങ്ങനെയല്ല, ഞാൻ ഈ ജനത്തോടൊപ്പം എന്നെ ഏകീഭവിപ്പിക്കുകയാണ്, അവരെ ദേശത്ത് എത്തിക്കുവാൻ നീ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവരോടൊപ്പം എന്നെയും മായ്ച്ചു കളക. 33 വാക്യത്തിൽ കാണുന്നത്, യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. ദൈവം ഓരോരുത്തരുടെയും പാപം വ്യക്തിപരമായി കൈകാര്യം ചെയ്യുന്നു എന്നതാണ് ഇതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്. 34-35 വാക്യങ്ങളിൽ, ആകയാൽ നീ പോയി ഞാൻ നിന്നോട് അരുളി ചെയ്ത ദേശത്തേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടുപോകാം. എന്റെ ദൂതൻ നിന്റെ മുമ്പിൽ നടക്കും. എന്നാൽ എന്റെ സന്ദർശന ദിവസത്തിൽ ഞാൻ അവരുടെ പാപം അവരുടെ മേൽ സന്ദർശിക്കും എന്ന് അരുളി ചെയ്തു. അഹരോൻ ഉണ്ടാക്കിയ കാളക്കുട്ടിയെ ജനം ഉണ്ടാക്കിച്ചതുകൊണ്ട് യഹോവ അവരെ ദണ്ഡിപ്പിച്ചു. പാപത്തെ ദൈവം വ്യക്തിപരമായി കൈകാര്യം ചെയ്യും, എങ്കിലും അവൻ ജനത്തെ വാഗ്ദത്ത നാട്ടിലെത്തിക്കും. കാളക്കുട്ടിയാകുന്ന വിഗ്രഹാരാധനയുടെ പാപത്തിൽ വീഴാത്തവർ ദൈവത്തിന്റെ ദൂതനാൽ നയിക്കപ്പെടും. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ദൂതൻ മനുഷ്യാവതാരത്തിനു മുമ്പുള്ള ക്രിസ്തുവിന്റെ ദൃശ്യമായ സാന്നിധ്യമാണ് കാണിക്കുന്നത്. മോശയുടെ മധ്യസ്ഥത കാരണം ദൈവം ജനത്തെ തള്ളിക്കളഞ്ഞില്ല. ഇതിൽ നിന്നും പ്രാർത്ഥനയുടെ വലിയ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടതാണ്. തന്റെ ജീവനെപ്പോലും വകവയ്ക്കാതെ ജനത്തിനു വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന മോശ എത്ര വലിയൊരു മാതൃകയാണ് നമുക്ക് മുൻപിൽ കാണിച്ചിരിക്കുന്നത്. 33 അധ്യായത്തിന്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ നാം കാണുന്നത്, അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീയും മിസ്രയീം ദേശത്തു നിന്ന് നീ കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുവീൻ. ഞാനൊരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. കനാന്യൻ, അമോര്യൻ, ഹിത്യൻ, പെരസ്യൻ, ഹിവ്യൻ, ഇബൂസ്യൻ എന്നിവരെ ഞാൻ ഓടിച്ചു കളയും. വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കുവാനായി ദൈവം ഇസ്രായേൽ ജനത്തെ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. നാം സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോൾ സമാഗമന കൂടാരത്തിലെ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ തുടരുന്നത് കാണാവുന്നതാണ്. 3-4 വാക്യങ്ങളിൽ നാം കാണുന്നത്, വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കയില്ല, നീ ദുശാഠ്യമുള്ള ജനമാകുന്നു. ദോഷകരമായ ഈ വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു, ആരും തന്റെ ആഭരണം ധരിച്ചതുമില്ല. നാം മുമ്പ് ചിന്തിച്ചതുപോലെ ഈ ആഭരണങ്ങൾ ജാതികളുടെ മാതൃകയിലായിരുന്നു. ഉദാഹരണമായി, തങ്ങൾ ഇപ്പോഴും ഇസ്രായേലിലെ ദേവന്മാരെ ആരാധിക്കുന്നു എന്നാണ് അവരുടെ കാതിലെ കുണുക്കുകൾ വെളിപ്പെടുത്തിയിരുന്നത്. 5 വാക്യത്തിൽ നാം കാണുന്നത്, നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകുന്നു, ഞാൻ ഒരു നിമിഷനേരം നിന്റെ നടുവിൽ നടന്നാൽ നിന്നെ സംഹരിച്ചു കളയും, അതുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചെയ്യണം എന്ന് അറിയേണ്ടതിന് നീ നിന്റെ ആഭരണം നീക്കിക്കളക എന്നിങ്ങനെ ഇസ്രായേൽ മക്കളോട് പറക എന്ന് യഹോവ മോശയോട് കൽപ്പിച്ചിരുന്നു. ഇസ്രായേൽ മക്കൾ ദുശാഠ്യമുള്ള ജനമെന്ന് യഹോവ 3 പ്രാവശ്യമാണ് ഇവിടെ വിളിക്കുന്നത്. അവർ ശ്രേഷ്ഠതയുള്ളവരായിരുന്നതുകൊണ്ടല്ല താൻ അവരെ വീണ്ടെടുക്കുന്നതിന് വന്നത് എന്ന കാര്യം വ്യക്തമാക്കി കൊടുക്കുകയാണ് ദൈവം ചെയ്യുന്നത്. അവർ ജാതികളാണെന്ന് വെളിപ്പെടുത്തുന്ന അടയാളങ്ങൾ നീക്കിക്കളഞ്ഞിട്ട് ദൈവത്തിനു വേണ്ടി ഉറച്ച നിലപാട് സ്വീകരിക്കുവാൻ ദൈവം അവരോട് പറയുന്നു. 6 വാക്യത്തിൽ നാം കാണുന്നത്, അങ്ങനെ ഹോരേബ് പർവ്വതത്തിങ്കിൽ തുടങ്ങി ഇസ്രായേൽ മക്കൾ ആഭരണം ധരിച്ചില്ല. കാരണം മനസ്സിലായല്ലോ. കാരണം അവർ അതുവരെ ധരിച്ചിരുന്നത് മിസ്രയീമിലെ ദേവന്മാരുടെ ആ കുണുക്കുകളും ആഭരണങ്ങളുമായിരുന്നു. സമാഗമന കൂടാരം പാളയത്തിന് പുറത്ത് സ്ഥാപിക്കുന്നതാണ് തുടർന്ന് നാം കാണുന്നത്. ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്തടിച്ചു, അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. യഹോവയെ അന്വേഷിക്കുന്നവനെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. സമാഗമന കൂടാരം നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ മോശ അതിനെ പാളയത്തിന് പുറത്ത് സ്ഥാപിക്കുകയാണ് ചെയ്തത്. ഈ അവസരത്തിൽ സമാഗമന കൂടാരമെന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയുടെ കൂടാരം മാത്രമായിരുന്നു. അത് വെറും ഒരു കൂടാരം മാത്രമോ അഥവാ പിൽക്കാലത്ത് സമാഗമന കൂടാരത്തെ ചുറ്റിയിരുന്ന ബാഹ്യമായ വേലിയോ മാത്രമായിരുന്നു. ഈ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 8-9 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. മോശ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജനമൊക്കെയും എഴുന്നേറ്റ് ഓരോരുത്തൻ താൻ താന്റെ കൂടാരവാതിൽക്കൽ നിന്നു. മോശ കൂടാരത്തിനകത്ത് കടക്കുവോളം അവനെ നോക്കിക്കൊണ്ടിരുന്നു. മോശ കൂടാരത്തിൽ കടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിൽക്കൽ നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു. ദൈവത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യം ഉയർന്നു വരാറുണ്ടല്ലേ. യോഹന്നാന്റെ സുവിശേഷം 1:18 വാക്യത്തിൽ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14:9 വാക്യത്തിൽ പറയുന്നത്, യേശുക്രിസ്തുവിനെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നാണ്. മനുഷ്യജഡത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവ വെളിപ്പാടാണ് കർത്താവായ യേശുക്രിസ്തു. പഴയ നിയമത്തിൽ അവന്റെ പേരുകളിൽ ഒന്ന് കർത്താവിന്റെ ദൂതൻ എന്നായിരുന്നു. കർത്താവിന്റെ ദൂതനായിരുന്നു മോശയോട് സംസാരിച്ചത്. 11 വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത്, ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു എന്ന്. സ്നേഹിതന്മാർ തമ്മിൽ മുഖാമുഖമായി സംസാരിക്കുന്നത് പോലെ ദൈവവും മോശയും സംസാരിച്ചു. എങ്കിലും മോശ ദൈവത്തെ കാണുകയുണ്ടായില്ല. ഇതത്രേ ഒരു ദൈവവിതൽ ഇന്ന് ചെയ്യുന്നത്. 11 വാക്യത്തിന്റെ 2 ഭാഗത്ത് നാം കാണുന്നത്, പിന്നെ അവൻ പാളയത്തിലേക്ക് മടങ്ങി വന്നു. അവന്റെ ശുശ്രൂഷക്കാരനായ നൂന്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതെയിരുന്നു. വീണ്ടും ഇവിടെ ഇതാ യോശുവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. മോശയുടെ പിൻഗാമിയായിരുന്നു യോശുവ എന്ന് നമുക്കറിയാം. അതിനുവേണ്ടി യോശുവയെ ദൈവം തയ്യാറാക്കുന്ന അവസ്ഥയാണ് അത്. ആരെങ്കിലും അക്കാര്യം സംശയിച്ചിരുന്നോ എന്നെനിക്ക് ചിന്തയില്ല. എന്നാൽ നാം യോശുവയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപക്ഷെ അവൻ മോശയുടെ പിൻഗാമിയായി തീരുന്നതിന് ഏറ്റവും യോഗ്യനായ വ്യക്തിയായിരുന്നെന്ന് കാണുവാൻ കഴിയും. ഇനിയും മോശയുടെ പ്രാർത്ഥനയും യഹോവയുടെ ഉത്തരവുമാകുന്നു നാം കാണുന്നത്. മോശ യഹോവയോട് പറഞ്ഞതെന്തെന്നാൽ, ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ, എങ്കിലും ആരെ എന്നോടുകൂടെ നീ അയക്കുന്നു എന്നറിയിച്ചു തന്നില്ല. എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നിനക്കെന്നോട് കൃപ ഉണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഈ ജാതി നിന്റെ ജനമാകുന്നു എന്ന് ഓർക്കണമേ. 12-13 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ഫിലിപ്പ് ലേഖനം 3:10 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിച്ചത്, എനിക്കവനെ അറിയണം. അതെ, അതേ കാര്യമാണ് മോശയും ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ദൈവത്തെ അറിയണം. അതുതന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 14:8 വാക്യത്തിൽ ഫിലിപ്പോസ് പറഞ്ഞത്, കർത്താവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞങ്ങൾക്ക് മതി. ഇത് പറഞ്ഞപ്പോൾ അവൻ അർത്ഥമാക്കിയത്, ഏതൊരു പരമാർത്ഥമായ ദൈവപൈതലിനും ദൈവത്തെ അറിയുവാനുള്ള താൽപ്പര്യം ഉണ്ടെന്നുള്ള മനുഷ്യഹൃദയത്തിന്റെ വാഞ്ചയാണ്. 14-15 വാക്യങ്ങൾ വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങളാണ്. അതിനവൻ, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്നരുളി ചെയ്യുന്നു. അവൻ അവനോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. ദൈവം പറയുന്നു, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. എത്ര ഉന്നതമായ വാഗ്ദത്തമില്ലേ. ദൈവസാന്നിധ്യം തന്നോടുകൂടെ പോരുമെന്ന കാര്യം മോശ മനസ്സിലാക്കിയപ്പോൾ അവന്റെ ഹൃദയത്തിൽ എത്രമാത്രം സന്തോഷമുണ്ടായി കാണുമല്ലേ. തനിക്ക് തന്നെ അക്കാര്യം സാധ്യമല്ല എന്നും അവൻ അറിഞ്ഞിരുന്നു. ദൈവസാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഭയത്തിന്റെ ഒരു കാര്യവുമില്ല. ദൈവസാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ പിന്നെ നാം എത്രമാത്രം ശ്രദ്ധയോടുകൂടി ആയിരിക്കും മുൻപോട്ട് പോകുന്നതല്ലേ. 16 വാക്യത്തിൽ നാം കാണുന്നത്, എന്നോടും നിന്റെ ജനത്തോടും കൃപയുണ്ടെന്നുള്ളത് ഏതിനാലറിയും? നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാലല്ലയോ? അങ്ങനെ ഞാനും നിന്റെ ജനവും ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് വിശേഷതയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു. എങ്ങനെയാണ് വിശേഷതയുള്ളവരാകുന്നത്? സർവശക്തനായ ദൈവം, അഖിലാണ്ടത്തിന്റെ സൃഷ്ടാവായ ദൈവം തന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു ജാതി. ദൈവം ഇസ്രായേൽ ജാതിയെ ഒരു പ്രത്യേക ജനമാക്കി തീർത്തത് പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇന്ന് സഭയും ഒരു പ്രത്യേക ജനമായിരിക്കേണ്ടതത്രേ. അതായത് നാം ദൈവത്തിന്റെ ജനമായിരിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. 17 വാക്യത്തിൽ യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. മോശ ദൈവവുമായി വളരെ അടുത്തൊരു ബന്ധമാണ് പുലർത്തുന്നത്. 18 വാക്യത്തിൽ അപ്പോൾ അവൻ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്നപേക്ഷിച്ചു. മോശയ്ക്ക് വാസ്തവത്തിൽ ദൈവത്തെ മുഖാമുഖമായി കാണുവാൻ കഴിഞ്ഞില്ല. 19 വാക്യത്തിൽ അതിനവൻ, ഞാൻ എന്റെ മഹിമയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഘോഷിക്കും, കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവന് ഞാൻ കരുണ കാണിക്കുമെന്ന് അരുളി ചെയ്തു. റോമാലേഖനം 9:15 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തോലൻ ഈ വാക്യം ഉദ്ധരിച്ചിരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യുമെന്ന് അവൻ മോശയോട് അരുളി ചെയ്യുന്നു. അതെ, ദൈവം പറയുന്നു, നിനക്ക് എന്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കയില്ല എന്നും അവൻ കൽപ്പിച്ചു. ഇതാ, എന്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ആ പാറമേൽ നീ നിൽക്കണം. എന്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ പാറയുടെ ഒരു പിളർപ്പിലാക്കി ഞാൻ കടന്നു പോകുമ്പോളും എന്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും, പിന്നെ എന്റെ കൈ നീക്കും, നീ എന്റെ പിൻഭാഗം കാണും, എന്റെ മുഖമോ കാണാവതല്ല എന്ന് യഹോവ അരുളി ചെയ്തു. 21-23 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന വിധത്തിലാണ് ഈ ഭാഗത്ത് തേജസ്സിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. തന്റെ രണ്ടാമത്തെ വരവെങ്കിൽ ആകാശത്ത് മനുഷ്യപുത്രന്റെ അടയാളം കാണും എന്ന് യേശുക്രിസ്തു പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 24:30 വാക്യത്തിൽ നാം വായിക്കുന്നത്, അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും, അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. പുറപ്പാട് പുസ്തകം 33:23 21-23 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന തേജസ് ആ അടയാളമെന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. യേശുക്രിസ്തു മനുഷ്യ ജഡമെടുത്തപ്പോൾ അവൻ മഹത്വവും, അതെ, തന്റെ മഹത്വവും തേജസ്സും മാറ്റിവെച്ചിട്ട് താഴ്മ ധരിച്ചു. എങ്കിലും അപ്പോഴും അവൻ ദൈവമായിരുന്നു. അതുകൊണ്ടാണ് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് യേശുവിന് പറയുവാൻ കഴിഞ്ഞത്. സ്വയം ദൈവങ്ങളാക്കിയവരെ പോലെ ഒരു ദൈവമായിരുന്നില്ല കർത്താവായ യേശുക്രിസ്തു. അവൻ ദൈവം മനുഷ്യനായി തീർന്നതാണ്. തന്റെ തേജസ് തന്റെ മഹത്വം അവൻ മാറ്റിവെച്ചിട്ട് താഴ്മ ധരിച്ചു. അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനം 2 നാം വരുമ്പോൾ നാം വായിക്കുന്നത്, അവൻ തന്നെത്താൻ ഒഴിച്ചു മനുഷ്യനായി, അതെ, ക്രൂശിലെ മരണത്തോളം താഴ്മ ധരിച്ചവനായി, ദാസനായി. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ, തന്റെ ആ തേജസ് മനുഷ്യന്റെ മേൽ നൽകുവാനായി. യേശു കർത്താവിലൂടെ താങ്കൾക്ക് വിശുദ്ധീകരണം പ്രാപിക്കാവുന്നതാണ്. അങ്ങനെയാണ് ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത്. ദൈവസാന്നിധ്യത്തിൽ ജീവിച്ചാൽ ഉണ്ടാകുന്ന വലിയൊരു മാറ്റം മോശയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് കാണാവുന്നതാണ്. അതെ, നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് സ്വയപരിശോധന ചെയ്യാം.
ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം വീണ്ടും: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള.